പ്രിയമുള്ള ശ്രോതാക്കളെ, എസ് ബി എസ് മലയാളത്തിൽ ദിജു ശിവദാസനൊപ്പമാണ് നിങ്ങളിപ്പോൾ പരിപാടികൾ കേൾക്കുന്നത്. കൊറോണ വൈറസ് ബാധയെ പ്രതിരോധിക്കുന്ന ഓസ്ട്രേലിയയിലെ ആരോഗ്യരംഗത്തുള്ളവർക്ക് നന്ദി പറയേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. പ്രത്യേകിച്ചും ഒരുപാട് ശാരീരികമായ ആക്രമണങ്ങൾ വരെ അവരിൽ പലരും ഇപ്പോൾ നേരിടുന്നുണ്ട്. ഇന്ന് അവരുടെ അനുഭവങ്ങൾ കേൾക്കുകയും ഒപ്പം അവർക്ക് നന്ദി പറയുകയുമാണ് എസ് ബി എസ് മലയാളം. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന മൂന്ന് പേർ ഇന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ടാകും. മെൽബണിൽ കോവിഡ് വാർഡിൽ നഴ്സായിട്ടുള്ള ശ്രീജ സഞ്ജയ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. ആദ്യം തന്നെ എന്തായാലും എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു ആരോഗ്യമേഖലയിലുള്ള എല്ലാ പ്രവർത്തകർക്കും.
താങ്ക് യു സോ മച്ച്.
ഒരു കോവിഡ് വാർഡിൻ്റെ പ്രവർത്തനം എന്ന് കേൾക്കുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്, ഏത് രീതിയിലാണ് നിങ്ങൾ മുൻകരുതലെടുക്കുന്നത്, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നതെന്ന കാര്യം ഒന്ന് പങ്കുവെക്കാൻ കഴിയുമോ?
ഒരു കോവിഡ് വാർഡിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വാർഡ് കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആണ്. എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ഒരു രീതിയിലുള്ള വിസിറ്റേഴ്സിനെയും അകത്തോട്ട് അലവ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾ കംപ്ലീറ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചാണ് വാർഡിലോട്ട് എൻട്രി ചെയ്യുന്നത് തന്നെ. മാസ്കും ഗ്ലൗസും ഗൗണും ഗോഗിൾസും എല്ലാം വെച്ച് ഞങ്ങൾ ഫുള്ളി കവേർഡ് ആയിട്ടാണ് ഞങ്ങൾ വാർഡിൻ്റെ ഉള്ളിലോട്ട് തന്നെ എൻട്രി ചെയ്യുന്നത്. ഒരിക്കൽ ഒന്ന് ആദ്യം രാവിലെ ഇപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ വാർഡിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബ്രേക്കിന് പോകുമ്പോൾ മാത്രമാണ് ഞങ്ങളുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എല്ലാം റിമൂവ് ചെയ്ത് ഹാൻഡ് വാഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ അത്രയും സെക്യൂർ ആയിട്ടാണ് ഞങ്ങൾ പേഷ്യൻസ് അവിടെ കീപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസിൻ്റെ ഫാമിലീസോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള വേറെ സ്ട്രേഞ്ചേഴ്സോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലുള്ള വിസിറ്റേഴ്സും സ്ട്രിക്ട്ലി നോട്ട് അലൗഡ് ആണ് വാർഡിനുള്ളിൽ. അതുപോലെ ഉള്ളിൽ ഓരോ പേഷ്യന്റിന്റെ ഉള്ളിൽ റൂംസിൽ പോകുമ്പോഴും ഞങ്ങൾ ഫുൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ പേഷ്യന്റിന്റെ റൂം. എല്ലാ പേഷ്യൻസും സിംഗിൾ റൂമിലാണ്. അപ്പോൾ ഓരോ പേഷ്യന്റിന്റെ റൂമിൽ ഞങ്ങൾ എൻട്രി ചെയ്യുന്നത് അങ്ങനെയാണ്. തിരിച്ചിറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ഗ്ലൗസും ഈ എക്യുപ്മെന്റ്സ് എല്ലാം റിമൂവ് ചെയ്ത് കൈയൊക്കെ നന്നായി വാഷ് ചെയ്തിട്ട് പിന്നെ അടുത്ത പേഷ്യന്റിന്റെ റൂമിലോട്ട് പോകുമ്പോൾ രണ്ടാമത് പിന്നെയും ഇതെല്ലാം ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ അകത്തോട്ട് പോകുന്നത്. അപ്പം പേഷ്യൻസും പ്രൊട്ടക്റ്റീവ് ആണ്, കാരണം അവരെല്ലാം സിംഗിൾ റൂംസ് ആണ്. അവിടെ റൂംസ് ക്ലോസ്ഡ് ആയതുകൊണ്ട് പേഷ്യൻസ് ഈവൻ ദോ എല്ലാ പേഷ്യൻസും പോസിറ്റീവ് അല്ല, ഞങ്ങൾക്ക് സസ്പെക്റ്റഡ് കേസസും ഉണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള കേസസും ഉണ്ട്. അപ്പം ഈ സസ്പെക്റ്റഡ് കേസസിന്റെ ചിലപ്പോൾ അവരുടെ സോബ് റിട്ടേൺ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ അവർ നെഗറ്റീവ് ആയിരിക്കാം. അപ്പം അങ്ങനെ നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ആ പേഷ്യൻസിനെ ഞങ്ങളുടെ കോവിഡ് ബോഡിയിൽ നിന്ന് താഴെ വേറെ മെഡിക്കൽ വാർഡിലോട്ട് മാറ്റാറുണ്ട്. കാരണം അവർക്ക് പോസിറ്റീവ് പേഷ്യൻസിൽ നിന്നുള്ള ഇൻഫെക്ഷന്റെ ചാൻസ് ഇൻഫെക്ഷൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്.
തീർച്ചയായും. എന്തായാലും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സംശയമായിരിക്കാം, ഒരുപാട് മലയാളികൾ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പേടി തോന്നാറുണ്ട്?
ഞങ്ങൾക്ക് ഞാനിപ്പോ 20 ഇയേഴ്സ് ആവാൻ പോകുന്നത് നഴ്സിംഗ് ഫീൽഡ് തന്നെ വർക്ക് ചെയ്യുന്നു.
പക്ഷേ ഇതുപോലത്തെ ഒരു പാൻഡമിക് ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ.
ഇല്ലല്ല, ഇതുപോലത്തെ ഒരു പാൻഡമിക് ആദ്യമായിട്ടാണ് ഞാൻ ഫേസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പേടിയേക്കാളും കൂടുതൽ കുറച്ചും കൂടെ ഞാൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പേഷ്യൻസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുക അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് ഇമോഷനാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒബ്വിയസ്ലി ആശങ്കയുണ്ട്, കാരണം നാട്ടിൽ നിന്നൊക്കെ പേരൻസ് വിളിക്കുമ്പോൾ അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു വാർഡിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ടെൻഷൻ. ഒബ്വിയസ്ലി ചെറിയൊരു ആശങ്കയുണ്ട്, കാരണം എൻ്റെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ട്. അപ്പം ഞാൻ നന്നായി പേഴ്സണലായിട്ട് എന്നെ പ്രൊട്ടക്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നിൽ നിന്നൊരു ചെറിയൊരു വീഴ്ച വന്നാൽ എൻ്റെ ഫാമിലിക്ക് ഇത് സ്പ്രെഡ് ആവാൻ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണല്ലോ താമസിക്കുന്നത്. അപ്പം അങ്ങനെ ചെറുതായിട്ടൊരു ആശങ്കയുണ്ട്, പക്ഷേ ആശങ്കയെ കൂടുതൽ ഞാൻ ഹാപ്പിയാണ്. കാരണം മാനേജ്മെന്റ് ഞങ്ങൾ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് അതുപോലെയുള്ള എക്യുപ്മെന്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം മാക്സിമം ഞങ്ങൾ കംപ്ലീറ്റ് പ്രിക്കോഷൻസ് എടുക്കുന്നതുകൊണ്ട് ഇതൊരിക്കലും മറ്റുള്ളവരിലോട്ട് സ്പ്രെഡ് ചെയ്യില്ല. അതുപോലെ വീട്ടിൽ വന്നാലും ഞങ്ങൾ ഞാനിപ്പോൾ സെൽഫ് ഐസൊലേഷനിലാണ്. ഞാൻ എൻ്റെ റൂം എല്ലാം ബാക്കിലെ റൂമിലോട്ട് മാറി എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ആ റൂമിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ
കുടുംബങ്ങളോട് പോലും അധികം അടുത്ത് ഇടപഴകുന്നില്ല എന്നുള്ളതാണോ?
ഇല്ല, കുട്ടികളെയൊക്കെ ഹഗ് ചെയ്തിട്ട് തന്നെ ഒരാഴ്ചയോളമായി. അവരെ തൊടാൻ പോയാൽ ഞാൻ തൊടാൻ പോലും സമ്മതിക്കുന്നില്ല ഇപ്പോൾ. കാരണം ഇതിന്റെ ഒരു ഓൾറെഡി ഞങ്ങളുടെ വാർഡിൽ പോസിറ്റീവ് കേസസ് ഉള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി അവരെല്ലാവരും മാറിയാണ് കിടക്കുന്നത്. ഞാനും സെപ്പറേറ്റ് ആയിരുന്നു. ഉള്ളി ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫുൾ ഷവറും എല്ലാം തുണിയെല്ലാം വാഷ് ചെയ്തെല്ലാം പുറത്തെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അകത്തോട്ട് കയറുന്നത് തന്നെ.
എത്ര കാലം പോകും ഇങ്ങനെ? അത് ഒരു ആർക്കും അറിയില്ലല്ലോ എത്ര കാലം പോകും എന്നുള്ളത്.
അത് ശരിയാണ്, അതുകൊണ്ടൊരു വിഷമമുണ്ട്. കാരണം കുട്ടികളെ ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് അവർക്ക്, പക്ഷെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം ഇത് സ്ഥിരമായിട്ടെല്ലാം ന്യൂസിലെല്ലാം ഇത് തന്നെ കാണുന്നതുകൊണ്ട് അവർക്കൊരു പരിധി വരെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നാലും അവർ ചോദിക്കും എന്നാണ് ഇത് കഴിയുന്നത്, എന്നാ ഒന്ന് ഹഗ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ മോനടക്ക് ചോദിക്കും. പക്ഷെ ഇത് എത്രയും പെട്ടെന്ന് എല്ലാവരും സ്ട്രിക്ട് പ്രിക്കോഷൻസ് എടുത്ത് എത്രയും പെട്ടെന്ന് ഈ ഒരു പാൻഡമിക് ഇത് എത്രയും പെട്ടെന്ന് ഈ ചെയിൻ ഒന്ന് ബ്രേക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യട്ടെ എന്ന് എല്ലാവരെ പോലെ ഞാനും ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും ലൈഫ് ബാക്ക് ടു നോർമൽ ആവാൻ എനിക്ക് വന്ന് എല്ലാവർക്കും ആഗ്രഹം കാണും. രണ്ടായിട്ടുകൊണ്ട് എല്ലാവർക്കും അതൊരു
അത്രത്തോളം നമ്മൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ആശങ്കകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
അതെ, അത്രത്തോളം സ്ട്രെസ്ഫുൾ ആയിട്ട് പേഴ്സണലിയും ഇമോഷണലിയും ഫിസിക്കലി എല്ലാം എല്ലാവരും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്.
മറ്റുള്ളവർക്ക് ഒരു സന്ദേശം കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും കൊടുക്കുന്നത്?
മറ്റുള്ളവർക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും മാക്സിമം സ്ട്രിക്റ്റ് ആയിട്ടുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും പേഴ്സണൽ ഹൈജീൻ എസ്പെഷ്യലി ഹാൻഡ് ഹൈജീൻ ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. കാരണം ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഈവൻ ഒരു പെട്രോൾ പമ്പിൽ പോകുമ്പോൾ പോലും നമ്മൾ കാറിൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പോലും മേക്ക് ഷുവർ നമ്മൾ കൈ കഴുകുക, വാഷ് ചെയ്യുക, ഒരു സാനിറ്റൈസർ എന്തെങ്കിലും കാറിലോ നമ്മൾ നമ്മുടെ കൂടെ ബാഗിൽ എപ്പോഴും വെക്കുക. മേക്ക് ഷുവർ യു വാഷ് യുവർ ഹാൻഡ്സ് ഡെയിലി. ഡെയിലി അല്ല, എവറി ടൈം യു യൂസ് സംതിങ് യു ടച്ച് സംതിങ് ആൻഡ് യു മേക്ക് ഷുവർ യു വാഷ് യുവർ ഹാൻഡ്സ്. പിന്നെ അതുപോലെ ചെറിയ ഒരു സിംപ്റ്റംസ്, ഇപ്പൊ റെസ്പിറേറ്ററി സിംപ്റ്റംസ് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു പനിയോ ജലദോഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് മെയിൻലി എസ്പെഷ്യലി കിഡ്സുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അത് ഉടനെ തന്നെ അത് പോയി ഡോക്ടറെ കാണുക, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. അത് ഒരിക്കലും ഒരു വേർസ്റ്റ് സ്റ്റേജിലോട്ട് പോകാൻ
അനുവദിക്കരുതെന്നുള്ളതാണ്.
ഏർലി തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുക.
എന്തായാലും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഈ ചെയ്യുന്ന സേവനങ്ങൾക്കും ഒപ്പം തന്നെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. വളരെയധികം നന്ദി ശ്രീമതി ശ്രീജ സഞ്ജയ്.
താങ്ക് യു സോ മച്ച്.
മെൽബണിലുള്ള കോവിഡ് വാർഡ് നഴ്സായിട്ടുള്ള ശ്രീജ സഞ്ജയാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. എന്തായാലും മെൽബണിൽ കോവിഡ് മേഖലയിൽ അല്ലെങ്കിൽ കോവിഡ് പരിശോധന നടത്തുന്ന ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ഡോക്ടറാണ് ഡോക്ടർ പ്രിംന കെന്നത്ത്. ഡോക്ടർ പ്രിംന കെന്നത്ത് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ഡോക്ടർ പ്രിംന. ആദ്യം തന്നെ നന്ദി, ആരോഗ്യമേഖലയിലുള്ള എല്ലാവർക്കും എല്ലാ ഓസ്ട്രേലിയൻ മലയാളികളുടെ പേരിലും നന്ദി പറയുന്നു. കാരണം നിങ്ങൾ ഇത്രത്തോളം മുന്നണിയിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാം സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്.
നമസ്കാരം.
എന്തായാലും ഒരുപക്ഷെ വളരെ നമുക്ക് നിങ്ങളുടെ പ്രൈവസി ഒരുപാട് സംരക്ഷിക്കേണ്ടതുണ്ട്. രോഗികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും തന്നെ പുറത്തു പറയാൻ കഴിയില്ല. എങ്കിലും അറിയേണ്ട ഒറ്റ കാര്യമുള്ളത്, നമ്മൾ വാർത്തകൾ ഒരുപാട് ഞങ്ങൾ നൽകുന്നുണ്ട്, പക്ഷേ ഗ്രൗണ്ട് സിറ്റുവേഷൻ എന്താണ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, ജനങ്ങൾക്ക് എത്രത്തോളം ആശങ്കയുണ്ട്, ആ ഒരു കാര്യം ഒന്ന് നേരിട്ട് ഇവരെ ജനങ്ങളെ പരിശോധിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ പങ്കുവെക്കാൻ കഴിയുമോ?
ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽബണില് മെൽബൺ മെട്രോപൊളിറ്റൻ മെൽബണില് ഒരുപാട് കേസുകൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. വിക്ടോറിയയില് ഏകദേശം 500+ കേസുകളുണ്ട്. 2-3 പേര് മരിച്ചു, അത്രയൊക്കെയുണ്ട്. പക്ഷെ നമ്മൾ ഡേ ടു ഡേ സബർബൻ റീജിയനിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത്രയധികം കാണുന്നില്ല. പലരും വരുന്നത് വെറും ഒരു ജലദോഷവും പനിയും കോവിഡിനോടുള്ള പേടി കൊണ്ട് ഇത് കൊറോണ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളവരാണ് അധികം വരുന്നത്. അതായത് നമ്മൾ ഡേ ടു ഡേ ലൈഫില് ഇപ്പൊ നമ്മള് ഇറ്റലിയിലോ സ്പെയിനിലോ അങ്ങനെ കാണുന്ന പോലെ ആയിട്ടില്ല ഇവിടെ. അത് വളരെ ആശ്വാസകരമാണ്.
തീർച്ചയായും. അപ്പോൾ നിങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ഒരു ചലഞ്ചസ് നിങ്ങളുടെ മുന്നിലുണ്ട്?
ചലഞ്ചസിനെ പറ്റി പറയണം, നമുക്കത് പല ലെവലില് നോക്കാം. ഒന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറഞ്ഞാൽ ഈ കോവിഡിനെ പറ്റിയിട്ടുള്ള ഒരു അൺസെർട്ടണിറ്റി ഉണ്ടല്ലോ. നമുക്ക് ഇപ്പോഴും ഇതൊരു പുതിയ വൈറസ് ആണ്, ലോകം മുഴുവൻ പുതിയ രോഗമാണ്. അപ്പൊ ഇത് എങ്ങനെ പടരുന്നു എന്നുള്ളത് തൊട്ടിട്ട് കുറച്ച് ദിവസം മുമ്പ് അത് ഡ്രോപ്ലെറ്റ് ആയിരുന്നു, പിന്നെ അത് എയറോസോൾ വഴിയായിട്ടും സ്പ്രെഡ് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പൊ വൈറസിനെ പറ്റി കൂടുതൽ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി ഡെഫിനറ്റ് ആയൊരു ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല. ടെസ്റ്റിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് പ്രൊഫൈൽ ആക്സസ് ഉണ്ടോ, വാക്സിൻ ഉണ്ടോ, അതൊക്കെ ഒരു അൺസെർട്ടണിറ്റി എപ്പോഴും ഉണ്ട്. അപ്പൊ അത് നമുക്കൊരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിറ്റിയില് ദിവസം ചെല്ലും തോറും നമ്പേഴ്സ് ആർ ഡബ്ലിങ്. അതൊരു എക്സ്പോണൻഷ്യൽ എന്നല്ല, അതിലും കൂടുതൽ എന്നുള്ള നിലയ്ക്കാണ് പോകുന്നത് അല്ലെ, ഓസ്ട്രേലിയ തന്നെയും. പിന്നെ ലോകമെമ്പാടും നമ്മൾ യൂറോപ്പിൽ നോക്കിയാലും ആ നമ്പേഴ്സും അവിടെ ഹെൽത്ത് കെയർ കൊളാപ്സിനൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയുണ്ട്, ഡെഫിനറ്റ്ലി പേടിയുണ്ട്. പിന്നെ നമ്മൾ നോക്കും നമ്മുടെ പേഴ്സണൽ ലെവലില്, നമുക്ക് അസുഖം വരുമോ, നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് നമ്മുടെ കൊളീഗ്സിന് അസുഖം വരുമോ, ആർക്കൊക്കെ എന്തൊക്കെ സംഭവിക്കുന്ന ഒക്കെ ആലോചിക്കുമ്പോൾ ദർ ഈസ് ഓൾ ദീസ് ചലഞ്ചസും നമുക്ക് പേടിയുണ്ട്. പക്ഷെ സ്റ്റിൽ നമുക്ക് ആശ്വാസം പകരുന്ന വേറെ പല കാര്യങ്ങളും ഉണ്ട്.
ഡോക്ടർ പ്രിംന, എന്തായാലും പലപ്പോഴും ഒരുപാട് വാർത്തകൾ കേട്ടു ഈ ആരോഗ്യമേഖലയിൽ മുന്നണിയിൽ നിൽക്കുന്നവർക്ക് നേരെ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പലപ്പോഴും ആക്രമണങ്ങൾ വരെ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളെ നോക്കുന്നത് പലപ്പോഴും മുന്നണി പോരാളികളാണ്, രക്ഷിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ പോലും പൊതുസ്ഥലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള അനുഭവങ്ങൾ നേരിടുന്നുണ്ടോ?
എനിക്ക് പേഴ്സണലായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ഇന്ന് വൈകുന്നേരം ഞാൻ കേട്ടതാണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ലോക്കൽ സബർബിലെ വലിയ ഹോസ്പിറ്റലിലെ നഴ്സും പുറത്തിറങ്ങിയപ്പോ അവർക്ക് നേരെ ബിക്കോസ് അവർ ഹോസ്പിറ്റൽ യൂണിഫോം സ്ക്രബ്സ് ധരിച്ച് ഇറങ്ങുമ്പോൾ അവരുടെ എതിരെ പലരും ചീത്ത വിളിക്കുകയും അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് വളരെ ഡിസ്റ്റർബിംഗ് ആണ്. നമ്മുടെ ലോക്കൽ സബർബിൽ നടന്ന സംഭവമാണ്. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ ആളുകൾക്ക് തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം, പേടി കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യണത്. പക്ഷെ അതിലും വലിയ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പലരും ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ ദേ ആർ ആക്ടിങ് എന്ന് പറയുന്നത് റെസ്പോൺസിബിളി, ആ കാര്യങ്ങൾ മനസ്സിലാക്കാതെ സോഷ്യലൈസ് ചെയ്യാനും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഓ ക്വാറന്റൈനോ സെൽഫ് ഐസൊലേഷൻ ഒന്നും ചെയ്യാതെ ഇറങ്ങി നടന്ന് അവരെ തന്നെയും സമൂഹത്തിനെ മുഴുവനും പുട്ടിങ് അറ്റ് റിസ്ക്, അതാണ് നമുക്ക് ഏറ്റവും വിഷമകരമായിട്ടുള്ള പേടിപ്പെടുത്തുന്നതായിട്ടുള്ള അവസ്ഥ.
പരിശോധിക്കാനായി വരുന്ന ആൾക്കാർ അവരോട് നിങ്ങൾ എന്ത് തരത്തിലുള്ള ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്?
പരിശോധിക്കുന്നവർ വരുന്നവർക്ക് മാത്രമല്ല, നമ്മൾ പൊതുവിൽ ഇപ്പൊ നമ്മൾ കാണുന്ന എല്ലാ പേഷ്യൻസിനെയും നമ്മളവരെ ഫാമിലിനെയും നമ്മൾ ഉപദേശിക്കുകയാണ്. ചെറിയ പനി, തൊണ്ടവേദന, മൂക്കൊലിപ്പ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് വെറും ഒരു സാധാരണ വൈറസ് ആയിരിക്കും, നിങ്ങളത് പേടിക്കരുത്. ആൻഡ് അത് പറഞ്ഞിട്ട് നിങ്ങൾ കോവിഡ് ഹോട്ട്ലൈനെയോ ലോക്കൽ ഹോസ്പിറ്റലിലെ എമർജൻസിയെ പോയിട്ട് നിങ്ങൾ ഇവിടെ ക്ലോഗ് ചെയ്യരുത്. കാരണം കോവിഡ് എന്ന് പറയുന്നത് ഒരു സീരിയസ് അസുഖം അല്ലെങ്കിൽ വേറെ കൂടുതൽ സിംറ്റംസ്, നല്ല ഫീവറും ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടും ചുമയും നല്ല പനിയായിട്ടുള്ളവർ, അപ്പൊ അവർക്ക് ആണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അവർക്കാണ് ആദ്യം അറ്റൻഷൻ കിട്ടേണ്ടത്. അപ്പൊ അവരാണ് ഹോസ്പിറ്റലിലോ ക്ലിനിക്കുകളിലേക്കോ വരേണ്ടത്. അല്ലാതെ ചെറിയ അസുഖങ്ങളുള്ളവർ ദയവ് ചെയ്ത് നിങ്ങൾ അസുഖം വന്ന് ക്ലിനിക്കുകളോ ഹോസ്പിറ്റലോ ക്ലോഗ് അപ്പ് ചെയ്യാതിരിക്കുക. മാത്രമല്ല നിങ്ങൾ പുറത്ത് കമ്മ്യൂണിറ്റിയിലും ക്ലിനിക്കിലും ഇറങ്ങി വന്ന് യു ആർ ഓൾസോ എക്സ്പോസിങ് യുവർസെൽഫ് അതർ, അത് ചെയ്യാതിരിക്കുക. നിങ്ങൾ പേടിക്കാതെ ധൈര്യമായിട്ട് വീട്ടിലിരിക്കുക.
അപ്പൊ ഇന്നിപ്പോൾ വിക്ടോറിയ എന്ന് കേട്ടൊരു വാർത്ത, 80 പേരോട് ഐസൊലേഷനിൽ പോകാൻ പറഞ്ഞ് പോലീസ് പരിശോധിക്കാൻ ചെന്നപ്പോൾ അതിൽ 7 പേരും വീട്ടിൽ പോലുമില്ല, 2 പേർ തെറ്റായ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ പെരുമാറുന്ന ആൾക്കാർ ഇപ്പോഴുമുണ്ട്, നിങ്ങൾക്ക് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ അത്?
ഡെഫിനറ്റ്ലി, ആ ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. അത് മാത്രമല്ല നമുക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് നമുക്ക് അറിയാം, നമ്മുടെ ക്ലിനിക്കിലെ പലരും കാണുന്ന പലരും അവർ ക്രൂയിസ് ട്രിപ്പ് കഴിഞ്ഞു വന്നതോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇറങ്ങി വന്നിട്ടുള്ളവരോ അവരെ അടുത്ത് നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ അവർ ഇതിലൊക്കെ എന്താ പറയുന്നത് ന്യൂസ് മേക്കിംഗ്, ജസ്റ്റ് ഒരു സെൻസേഷനൽ ന്യൂസ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് ന്യൂസിലൊക്കെ കാണുന്നതാണ്. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട് ഡെയിലി. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ ലോ എൻഫോഴ്സ്മെന്റും അത്രയ്ക്ക് ഇവിടെ കോണ്ടാക്ട് ട്രേസിങ്ങും ഐസൊലേഷനും കുറെ ദിവസങ്ങൾ വരെ അത്ര സ്ട്രിക്റ്റ് അല്ലാതിരുന്ന കാരണം അതൊരു പ്രശ്നമാണ്.
തീർച്ചയായും. എന്തായാലും നന്ദി ഡോക്ടർ പ്രമീന, ഇത്രയും കാര്യങ്ങൾ ഇത്രയും അനുഭവങ്ങൾ നമുക്കായി പങ്കുവച്ചതിന്. എന്തായാലും കൂടുതൽ ഈ ഒരു രംഗത്ത് നിന്നുകൊണ്ട് കൂടുതൽ നമുക്കായി പ്രവർത്തിക്കുക, ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ന്യൂ സൗത്ത് വെയിൽസിൽ ഏറ്റവും അധികം രോഗം ബാധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് വുളങ്കോങ്. വുളങ്കോങ്ങിൽ എമർജൻസി വിഭാഗത്തിൽ രജിസ്ട്രേഡ് നഴ്സായി ജോലി ചെയ്യുകയാണ് പ്രദീപ് ദേവരാജൻ. നമസ്കാരം പ്രദീപ്.
നമസ്കാരം
പ്രദീപ്. എന്തായാലും ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ ഒരു പരിപാടിയുടെ ഞങ്ങളുടെ ലക്ഷ്യം. എന്തായാലും നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ മുന്നണിയിൽ നിൽക്കുന്നതിന് വളരെയധികം നന്ദി ആദ്യം തന്നെ.
ഒരുപാട് നന്ദി എല്ലാവർക്കും. കാര്യം എല്ലാവരുടെയും സഹകരണമാണ് നമുക്കിപ്പം വേണ്ടത്.
താങ്കൾ എമർജൻസി വിഭാഗത്തിലാണ് രജിസ്ട്രേഡ് നഴ്സായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങൾ, വുളങ്കോങ്ങാണ് ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലവും ഈ രോഗബാധയുടെ കാര്യത്തിൽ, എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? എത്രത്തോളം പ്രത്യേകിച്ചും പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു പിന്തുണ ലഭിക്കുന്നുണ്ട്?
പിന്തുണ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് കോള് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഹെൽത്ത് ഡയറക്ടറിൽ വിളിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ഇപ്പം ഇലവാരെ ചെയ്തിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് നിന്ന് ഒരു കോവിഡ് ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്. അത് 9 മുതൽ 5 മണി വരെ മൺഡേ ടു 7 ഡേയ്സ് ഉണ്ട്. അത് വുളങ്കോങ് ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ടാണ് ആ ക്ലിനിക്ക് ഉള്ളത്. പിന്നെ ആഫ്റ്റർ അവേഴ്സ്, അതായത് 5 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നതെല്ലാം വുളങ്കോങ് ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത്. ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 3 ടൈപ്പ് ഇതാണുള്ളത്. അതായത് എല്ലാ പേരുടെയും നമുക്കൊരു നമ്മുടെ ഈ നമ്മുടെ ഷോർട്ട് സ്റ്റേ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് കോവിഡിന് വേണ്ടി മാത്രമായിട്ടാണ് സജ്ജീകരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സോബ് ചെയ്യേണ്ട ആൾക്കാരെ മൊത്തം നമ്മൾ സ്ക്രീനിങ് നടത്തും. ആദ്യമേ ട്രയാജ് നേഴ്സ് തന്നെ വരുമ്പോൾ തന്നെ ട്രയാജ് നേഴ്സ് സ്ക്രീനിങ് ചെയ്തതിന് ശേഷം നേരെ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരും. ഇവിടെ നിന്ന് നമ്മൾ സോബ് ചെയ്യണോ അവരുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. നമ്മുടെ ഒരു ന്യൂ സൗത്ത് വെയിൽസ് ഹെൽത്തിന്റെ ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ സോബ് ചെയ്യും. സോബ് ചെയ്തിട്ട് പിന്നെ അവർ വേറൊരു അത് അവർ അഡ്മിഷൻ അവർ സ്റ്റേബിൾ കണ്ടീഷൻ ആണെങ്കിൽ അവർക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആണെങ്കിൽ അവർ വീട്ടിൽ പോകും, ഇല്ല അവർക്ക് അഡ്മിഷൻ റിക്വയർ ആവശ്യമുണ്ടെങ്കിൽ അവർ അഡ്മിറ്റ് ചെയ്യും ഹോസ്പിറ്റലിലേക്ക്. നേരെ പോകുന്നത് വേറൊരു വാർഡിലേക്കാണ്. ആ വാർഡിൽ ചെന്നിട്ട് അവർ ഈ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ സമയത്ത് തന്നെ ട്രീറ്റ്മെന്റും നടക്കും. ഈ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ നിന്ന് വേറൊരു വാർഡിലോട്ട്, ഈ സ്പെസിഫിക് ആയിട്ട് പോസിറ്റീവ് കേസിന് മാത്രമുള്ള വാർഡിലേക്കാണ് ഇപ്പം ചെയ്യുന്നത്.
ഓക്കെ, ഇപ്പം സ്വാഭാവികമായിട്ടും നിങ്ങളുമായി ഇടപെടുമ്പോൾ നിങ്ങളിൽ നിന്ന് പലപ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും മറ്റുള്ളവർക്ക് സംശയമുണ്ടോ നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് രോഗം പകരുമോ എന്നുള്ളതായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് രോഗം ഉണ്ടാകില്ല എങ്കിലും നിങ്ങളുടെ ഡ്രസ്സ് അങ്ങനെയുള്ള എല്ലാം കാണുമ്പോൾ ആൾക്കാർക്ക് പേടി ഉണ്ടാകുന്നതാണല്ലോ. നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗം പകരാതിരിക്കാൻ എന്താണ് നിങ്ങൾ എടുക്കുന്ന മുൻകരുതലുകൾ?
ഞങ്ങൾ എടുക്കുന്ന ഏറ്റവും വലിയ മുൻകരുതൽ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കോവിഡ് ആയിട്ട് എന്തെങ്കിലും സസ്പെക്ട് സ്ക്രീൻ ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള മാസ്ക്, ഗൗണ്, ഗ്ലൗസ് എല്ലാം ഇട്, നമ്മുടേതായ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എപ്പോഴും നമ്മൾ ഇട്ടിരിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ നഴ്സുമാരുടെ ഏറ്റവും വലിയ ഇതെന്ന് നമ്മൾ നഴ്സുമാർ പൊതുവെ നല്ല രീതിയിൽ ഇത് ചെയ്യുന്നത് കൊണ്ടാണ്. കാര്യം എന്ന് ഇത് ഒന്നും ഇത് രോഗിയുടെ പ്രൊട്ടക്ഷൻ, പിന്നെ ഇത് നമ്മുടെ പ്രൊട്ടക്ഷനും കൂടെയാണ്. അതുപോലെ നമ്മളിൽ നിന്ന് വേറൊരാൾക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇതാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളിൽ നിന്ന് നമുക്ക് വേറൊരാൾക്ക് കിട്ടാതിരിക്കും. നമ്മൾ നല്ല രീതിയിൽ നമ്മുടേതായ മാസ്ക്, ഗ്ലൗസ്, ഗൗണ്, ഗോഗിൾസ് ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ട്രാൻസ്മിഷൻ വരാൻ വളരെ ചാൻസ് കുറവാണ്. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഈ ഡ്യൂട്ടി യൂണിഫോമിൽ തന്നെ ഞാൻ വീട്ടിൽ പോകുന്ന വഴിക്ക് ഒരു ജസ്റ്റ് ഞാൻ 7 മണി കഴിഞ്ഞിട്ടൊന്ന് ഷോപ്പിങ്ങിന് പോയായിരുന്നു. പക്ഷെ അങ്ങനെ ചിലവരിങ്ങനെ നോക്കും യൂണിഫോം എന്നുള്ള ഇത്. പക്ഷെ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ അല്ലാതെ ഇപ്പൊ ഹെൽത്തിന് വേണ്ടി ഇപ്പം സ്പെസിഫിക് അവേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പേടി ഇച്ചിരി കുറയുമെന്ന് വരുന്നു. പക്ഷെ അങ്ങനെ പൊതുവെ ജനങ്ങളിൽ നിന്ന് നല്ല അത്രയ്ക്ക് വലിയ ബാഡ് എക്സ്പീരിയൻസ് ഇതായിട്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വലിയ പ്രശ്നം കാണില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ യൂണിഫോം ഇട്ട് അധികം ഞാൻ ഷോപ്പിംഗും പോയിട്ടുമില്ല. അതാണ് ഏറ്റവും.
എന്നാലും മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ഈ ആശങ്കയിലാണ്. മറ്റുള്ളവരോട് താങ്കളുടെ ഭാഗത്തുനിന്ന് ഒരു സന്ദേശം നൽകണമെങ്കിൽ എന്തായിരിക്കും?
ഈ വൈറസിന്റെ സ്പ്രെഡ് ആയത് ബ്രേക്ക് ദ ചെയിൻ നമ്മുടെ നാട്ടിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം.
വളരെ നന്ദി ശ്രീ പ്രദീപ് ദേവരാജൻ, ഇത്രയും കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ചതിന്.
വളരെ നന്ദി. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടില്ലെന്ന് പ്രാർത്ഥിക്കുന്നു.
തീർച്ചയായും. വളങ്കോങ്ങിലുള്ള രജിസ്ട്രേറ്റ് നഴ്സായിട്ടുള്ള പ്രദീപ് ദേവരാജനാണ്. എമർജൻസി വിഭാഗത്തിൽ രജിസ്ട്രേറ്റ് നഴ്സായി പ്രവർത്തിക്കുന്ന പ്രദീപാണ് ഇപ്പോൾ നമ്മളുമായി ഇതുവരെ സംസാരിച്ചത്.